ആഹ്ലാദിക്കാനോ ചെയ്തു പോയ തെറ്റിൽ ആലോചിച്ച് രസം കൊള്ളാനോ പാടില്ല. അതുപോലെ വയഅസിമ അലാ അല്ലാ യഫഅല ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ അത് ചെയ്യുകയില്ല എന്നും അയാൾ തീരുമാനിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ തൗബയിൽ ഉണ്ടായിരിക്കണം, എന്നാലേ തൗബ ശരിയാകൂ. വർത്തമാനകാലത്ത് അയാൾ ഒഴിവാക്കിയതായിരിക്കണം അത്. ഒരു തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ചെയ്യുന്നതിന് തൗബ എന്ന് പറയുക, തൗബയല്ല, പക്ഷെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് തൗബ. ആ തെറ്റൊഴിവാക്കിയാലാണ് തൗബ. അതുപോലെ മുമ്പ് കഴിഞ്ഞു പോയതിലയാൾക്ക് ഖേദം വേണം, സങ്കടം വേണം. അതല്ലാതെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള രുചി കൊണ്ട് നടക്കുക, ചില സമയത്തൊക്കെ അത് നാവിലൂടെ പുറത്തു വരിക, ഇതൊന്നും തൗബ ശരിയല്ല എന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. മറിച്ച് ചെയ്തു പോയതിനെ കുറിച്ച് അയാൾക്ക് ഖേദം വേണം, റബ്ബിന് വെറുപ്പുള്ള ഒരു കാര്യമാണല്ലോ ഞാൻ ചെയ്തത് എന്നതിൽ സങ്കടവും വ്യസനവും വേണം, അതാണ് തൗബ. ഭാവിയിൽ ചെയ്യാതിരിക്കാനായിരിക്കണം അയാളുടെ തീരുമാനം, ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ഭാവിയിൽ ഒരാൾക്ക് വീണ്ടും സംഭവിച്ചു പോയാൽ വീണ്ടും തൗബ ചെയ്യണം. അയാളുടെ കഴിഞ്ഞുപോയ തൗബ അതുകൊണ്ട് പൊളിയുകയില്ല. ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തന്നെ അയാൾ ഇനി തരം കിട്ടിയാൽ ഇത് ചെയ്യണം എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. മറിച്ച് ഉറച്ച തീരുമാനമാണ്, ചെയ്യുകയില്ല എന്ന ഉറച്ച തീരുമാനമാണ് വേണ്ടത്. ശൈത്താന്റെ പ്രേരണ കൊണ്ട് സൂയിലേക്ക്, വൃത്തികേടിലേക്ക് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നഫ്സിന്റെ, മനസ്സിന്റെ പ്രേരണ കൊണ്ട് വീണ്ടും പറ്റിപ്പോയോ, വീണ്ടും തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. വമയഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ. والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون الله ورن المؤمنين അവർ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ ذكروا الله അല്ലാഹുവിനെ ഓർക്കുകയും واستغفروا لذنوبهم ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നവരാണ്. വമയ അഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട്? വലം യുസറു അലാ മാ ഫഅലു, ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കാത്തവരാണവർ. തെറ്റ് ചെയ്തു, ഇനിയിപ്പോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഏതായാലും അതിൽ കൊട്ടു, ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ എന്നത് മുഅ്മിനിന്റെ നിലപാടല്ല. വലം യുസറു അലാ മാ ഫഅലു, അവനതിൽ പിടിച്ചു നിൽക്കുകയില്ല, ഒഴിവാക്കും അത്. ആളുകൾ എന്ത് വിചാരിച്ചോട്ടെ, ആളുകൾ എന്ത് പറയട്ടെ, ഇനി ഒരാളും ഞാനത് ചെയ്തതെല്ലാവരും പറഞ്ഞു, ഇനി ഞാനെന്ത് നന്നായിട്ട് എന്ത് കാര്യം, അങ്ങനെ നീ തീരുമാനിക്കരുത്. ആളുകൾ എന്ത് കരുതട്ടെ, നീ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കേണ്ടത്. റബ്ബിനെ നീ തൃപ്തിപ്പെടുത്തിയോ, ഇൻഷാ അല്ലാഹ് ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാൻ വുദ്ദാ. സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഇന്നല്ലദീന ആമനു, മുഅ്മിനാവുകയും മുഅ്മിനുകളാവുകയും, വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്, സയജ്അലു ലഹുമുർ റഹ്മാൻ ഉദ്ദാ, റഹ്മാനായ റബ്ബ് അവർക്ക് സ്നേഹം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. മുഅ്മിനുകൾ അവരെ സ്നേഹിക്കും, പരസ്പരമുള്ള സ്നേഹം മുഅ്മിനുകൾക്കിടയിൽ അല്ലാഹു ഉണ്ടാക്കും. റബ്ബിനു വേണ്ടിയാണോ നിന്റെ ജീവിതം, റബ്ബിന്റെ മുന്നിൽ നീ എങ്ങനെയാണോ, റബ്ബുമായുള്ള ബന്ധത്തിൽ നീ സത്യസന്ധനാണോ, ഇൻഷാ അല്ലാഹ് അല്ലാഹു ദുനിയാവിൽ നിനക്ക് ഇസ്സത്ത് നൽകുന്നത്. വമയുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിൻ, അല്ലാഹു ഒരുവൻ അപമാനിച്ചാൽ അവനെ ബഹുമാനിക്കാൻ ആരുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനുമായുള്ള ബന്ധത്തിൽ സിദ്ഖുള്ള മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ വഅജിർനാ മിൻ ഖിസ്യി ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ ദിഖഹ വജില്ലഹ വഅവലഹ വആഖിറഹ വസിർഹ വഅലാനിയതഹ. അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്യാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. നോക്ക്, റബ്ബിന്റെ കാര്യം അത് അജീബാണ്, അത്ഭുതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ തെറ്റുകൾ ചെയ്ത ആളുകളോട് പറയുകയാണ് തൗബ ചെയ്യാൻ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ. എന്നിട്ട് തൗബക്കുള്ള തൗഫീഖ് നൽകുന്നത് ആരാണ്? തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകുന്നത് ആരാണ്? റബ്ബ്. എന്നിട്ട് റബ്ബിലേക്ക് നീ ഖേദിച്ചു മടങ്ങിയാൽ നിന്റെ തൗബയിൽ സന്തോഷിക്കുന്നത് ആരാണ്? റബ്ബ്. എന്നിട്ട് നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നത് ആരാണ്? റബ്ബ്. പാപങ്ങൾ പുറത്തു തരികയും എന്നിട്ട് അതിനുശേഷം നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ആരാണ്? റബ്ബ്. ഫഹുവൽ ഗഫൂർ വദൂദ്. അല്ലാഹു ഗഫൂറാണ്, വദൂദുമാണ്. അവൻ പുറത്തു തരുന്നവനും വദൂദ്, ഏറെ സ്നേഹിക്കുന്നവനുമാണ്. പാപിയായിരുന്നു മുമ്പ് എന്നതുകൊണ്ട്, മുമ്പ് ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് എന്നതുകൊണ്ട് തൗബ ചെയ്തതിന് ശേഷം റബ്ബ് സ്നേഹിക്കാതിരിക്കുന്നില്ല, മറിച്ച് റബ്ബ് സ്നേഹിക്കുന്നു. ഫഹുവൽ ഗഫൂറുൽ വദൂദ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു ആരെ സ്നേഹിക്കുമെന്നാണ് പറഞ്ഞത്? അല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അവനിലേക്ക് തൗബ ധാരാളമായി ചെയ്യുന്നവരെ. ആരാണ് തൗബ ചെയ്യുക? തെറ്റുകൾ പറ്റിയവരാണ്. അപ്പൊ തെറ്റുകൾ മുമ്പ് പറ്റിയവരെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. തൗബ ചെയ്തതിനാൽ, തൗബ ചെയ്തതിനാൽ. ഞാനിപ്പോ ഇന്ന് ഒരു തെറ്റും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് എനിക്ക് തൗബയുടെ ആവശ്യമില്ല എന്നൊരാളും കരുതിപ്പോകരുത്. കാരണം അതാ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷിച്ച ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما എന്ന് അല്ലാഹു പറഞ്ഞു. അഥവാ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും റബ്ബ് നിനക്ക് പുറത്തു തന്നു എന്ന് അല്ലാഹു പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസു തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. ഓ ജനങ്ങളെ, റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാനിതാ 100 തവണ അവരോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, തൗബ ചെയ്യും. സഹാബത്ത് പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നാൽ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു അവിടുന്ന് പറയുന്നത്, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതൽ ഗഫൂറു റഹീം 70 തവണ. ഇതൊരു ദിവസമല്ല, ഒരു മജ്ലിസിലിരുന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതൽ തവ്വാബുർ റഹീം, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതൽ തവ്വാബുൽ ഗഫൂർ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ 70 തവണ എണ്ണാറുണ്ടായിരുന്നു. ربنا اغفر لنا وتب علينا انك انت الغفور الرحيم. رسول الله صلى الله عليه وسلم ഇടെ സുന്നത്താണിത്, അവിടുത്തെ രീതിയാണിത്. തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ വളരെ വളരെ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂമ വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. യുദ്ധത്തിൽ നിന്നവൻ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടെങ്കിലും ശരി, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് 7 വൻപാപങ്ങളിലൊന്നാണല്ലോ. അതിൽ പെട്ടവനായിരുന്നെങ്കിൽ കൂടി എന്ന് പറഞ്ഞാൽ അല്ലാഹു അവനെ പുറത്തു കൊടുക്കും. നമുക്കൊരു ഒരു നാവിന് വളരെ പ്രയാസം, ഒരു പ്രയാസവുമില്ലാത്ത ഒരു ദിക്റാണ്, ഒരു ദുആ. അസ്തഗ്ഫിറു അല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയൂം വഅതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ, അതാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മാ സ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ, മുസ്തഖീനം ബിഹ് യഖീനോടെ പറഞ്ഞാൽ, അന്നവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം പറഞ്ഞ്, രാത്രി മരണപ്പെട്ടാൽ, രാവിലെ പറഞ്ഞ്, പകൽ മരണപ്പെട്ടാൽ, ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠതയാണ് ഇതെന്ന. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളമായ സുന്നത്താണിത്. അള്ളാഹുവിന് ചെയ്യുന്ന ദിക്റുകൾ വളരെ മഹത്തരമാണ്. ഇസ്തിഗ്ഫാർ, തൗബ എന്നത് അള്ളാഹു റിസ്ക് വർദ്ധിപ്പിച്ചു തരും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ അല്ലാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലി വബനീന വയജ്അല്ലകും ജന്നാതി വയജ്അല്ലകും അൻഹാറ. അല്ലാഹു മക്കളെയും സമ്പത്തും അരുവികളും തോട്ടങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങളെ സഹായിക്കും. ഇസ്തിഗ്ഫാറിന്റെ തൗബയുടെ ഫളമാണ്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടും. അല്ലാഹു ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ എന്ന് അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞതാണ്. അപ്പൊ തൗബ ഇസ്തിഗ്ഫാർ എന്നത് വളരെ മഹത്തായ കാര്യമാണ്. അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ നസൂഹായ ആത്മാർത്ഥമായ തൗബ ചെയ്യൂ. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. എന്താണ് സംഭവിക്കുക? അസാ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ചെയ്തു തന്നേക്കാം. അന് യുകഫ്ഫിറ അൻകും സയ്യിആത്തികും, അവൻ യുകഫ്ഫിറ മായ്ച്ചു തന്നേക്കാം, പുറത്തു തന്നേക്കാം. അൻകും, നിങ്ങളിൽ നിന്ന് സയ്യിആത്തികും, നിങ്ങളിൽ നിന്നുണ്ടായ മോശമായ കാര്യങ്ങൾ. വയുദ്ഖിലക്കും, അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളിൽ. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രീ ഒഴുകുന്നു. മിൻ തഹ്തിഹ, ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തുകൂടെ. അൽ അൻഹാറു, അരുവികൾ, നദികൾ, പുഴകൾ. ഫീഹ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറു മിൻ ഖംറി ലദ്ദതിൻ ലിശ്ശാരിബീൻ. ഫീഹ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറു മിൻ ലബനിൻ ലം യതഗയ്യർ ത്വഅമു വഅൻഹാറു മിൻ ഖംറി ലദ്ദതിൻ ലിശ്ശാരിബീൻ വഅൻഹാറു മിൻ അസലിൻ മുസഫ്ഫാ വലഹും ഫീഹ മഗ്ഫിറ മിൻ റബ്ബിഹിം. അല്ലാഹു പറഞ്ഞു സൂറത്ത് മുഹമ്മദിൽ, അതാ സ്വർഗത്തിലുണ്ട് അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ നദികൾ. വഅൻഹാറു മിൻ ലബനിൻ, പാലിന്റെ അരുവികൾ. ലം യതഗയ്യർ ത്വഅമു, രുചി വ്യത്യാസം വരാത്ത. വഅൻഹാറു മിൻ ഖംറി ലദ്ദതിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് അതീവ രുചിയുള്ള ഖംറിന്റെ, കള്ളിന്റെ അരുവികൾ. സ്വർഗത്തിലെ മദ്യമാകട്ടെ, ദുനിയാവിലെ മദ്യം പോലെ തലക്ക് മത്തു പിടിക്കുകയോ എന്തെങ്കിലും മോശമായ അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുകയില്ല. വഅൻഹാറു മിൻ അസലിൻ മുസഫ്ഫ, പരിശുദ്ധമായ തേനിന്റെ അരുവികളുമുണ്ട് സ്വർഗത്തിൽ. അല്ലാഹുവിന്റെ അർശിന്റെ അരികിൽ നിന്ന് ഒഴുകുന്ന നദികൾ. മുഅ്മിനുകൾ യുഫജ്ജിറൂനഹ തഫ്ജീറ, അവർക്കിഷ്ടമുള്ള വഴികളിലേക്ക് അത് തിരിച്ചുവിടും. അവരിങ്ങോട്ടേക്ക് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിയും. അതാ ഈ ഭൂമിയിൽ പച്ചപ്പും അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ എത്ര സമയവും എത്ര പണവുമാണ് ആളുകൾ ചെലവാക്കുന്നത്. അവിടെ പോയാൽ പലപ്പോഴും പലതും നമ്മൾ ചിലപ്പോൾ പേടിക്കേണ്ടി വരും. യാത്രക്കിടയിലുള്ള ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ പിടിച്ചുപറിക്കുക. ഇനി പോയാൽ തന്നെ എപ്പോഴും ആരോഗ്യത്തോടെ ചിലപ്പോൾ കാണാൻ കഴിയണമെന്നില്ല, മനസ്സിനെപ്പോഴും തൃപ്തി ഉണ്ടാകണമെന്നില്ല. ഇനി തിരിച്ചു വരേണ്ടതാണ് അവിടുന്ന്, അവിടെ നോക്കിക്കാണാനേ പറ്റുള്ളൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതാ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് മുഅ്മിനിന് കണ്ണത്ത ദൂരത്തോളം അവന്റെ മുൽക്കാണ്, അവന്റെ സാമ്രാജ്യമാണ്. എന്തെങ്കിലും പ്രയാസം ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരു പ്രയാസവുമില്ല. ഒരു മുള്ളുപോലും തറക്കുകയില്ല, ഒരു ഒരു പ്രയാസവും അവനുണ്ടാവുകയില്ല. മറിച്ച് പൂർണ്ണമായ ആസ്വാദനവും പൂർണ്ണമായ സുഖവും റബ്ബിന്റെ തൃപ്തിയും മാത്രമാണ് അവിടെ. അല്ലാഹു പറഞ്ഞു യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅ, ഏത് ദിവസമാണത്? യൗമ, ആ ദിവസം. ലാ യുഖ്സില്ലാഹു നബി, അല്ലാഹു ലാ യുഖ്സി, അവൻ അപമാനിക്കുകയില്ല. അന്നബിയ, നബിയെയും. വല്ലദീന ആമനൂ മഅ, ആ നബിയുടെ കൂടെ വിശ്വസിച്ചവരെ. നൂറുഹും യസാ ബൈന ഐദീഹിം, നൂറുഹും, അവരുടെ പ്രകാശം. യസാ, അതിങ്ങനെ സഞ്ചരിക്കുന്നു. ബൈന ഐദീഹിം, അവരുടെ മുന്നിലൂടെയും. ഐമാനിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെയും. യഖൂലൂൻ, അവർ പറയും. റബ്ബന, ഞങ്ങളുടെ റബ്ബെ. അത്മിം ലനാ നൂറന, ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ. വഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ ആയത്ത് ഒരു മഹത്തായ ആയത്താണ്. കാരണം ദുനിയാവിൽ അള്ളാഹു ഒരു നൂർ അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു നൂർ അവതരിപ്പിച്ചിട്ടുണ്ട്. നൂറു വ കിതാബു മുബീൻ, അള്ളാഹുവിൽ നിന്നുള്ള നൂറാണ് അവന്റെ ദീൻ. ഈ കിതാബ് ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതമാർഗം, ഇത് നൂറാണ്. ഈ നൂർ ഉള്ളിലും പുറത്തും സ്വീകരിച്ച ആര് നടന്നുവോ അവൻ സഞ്ചരിക്കുന്നത് വ്യക്തമായ പ്രകാശത്തിലൂടെ, ഇരുട്ടിലൂടെയല്ല. അവന് റബ്ബ് പഠിപ്പിച്ച മാർഗത്തിനാണ് അവൻ പോകുന്നത്. എവിടെ എന്ത് ചെയ്യണം, ഏതവന് ചെയ്യാം, ഏതവന് ചെയ്തുകൂടാ. റബ്ബ് പഠിപ്പിച്ച് ഈ നൂറിലൂടെയാണ് മുമ്മിൻ നീങ്ങുന്നത്. അങ്ങനെ നീങ്ങിയ മുമ്മിൻ പരലോകത്തും നൂറിലായിരിക്കും. ഇവിടെ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു, ചില അള്ളാഹു നബിയെയും കൂടെ വിശ്വസിച്ചവരെയും അപമാനിക്കുകയില്ല, അവ വേറെ ചിലത് അള്ളാഹു അപമാനിക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. അവിടുന്ന് ദുആ ചെയ്തു, വലാ തുഖ്സിനി, അള്ളാഹു എന്നെ അപമാനിക്കരുത്. യൗമ യുബഅസൂൻ, അവരെല്ലാം ആളുകളെല്ലാം ഉയർത്തി നിൽപ്പിക്കപ്പെടുന്ന ഖിയാമത്ത് നാളിൽ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത നാളിൽ. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ എല്ലാ മോശമായ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെട്ട കൽബുമായി റബ്ബിനെ കണ്ടവനൊഴികെ. അങ്ങനെയുള്ളവന് അവന്റെ സമ്പത്തും അവന്റെ മക്കളും പരലോകത്തും ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ദുനിയാവിൽ അവൻ അത് നല്ല നിലക്ക് ഉപയോഗിച്ചത് കാരണത്താൽ അല്ലാഹു അവൻ അപമാനിക്കും ചിലരെ. കാരണം ഈ ദുനിയാവിൽ ഒരു നാലാളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും നമ്മളെ തെറ്റുകൾ വല്ലതും എടുത്തു പറഞ്ഞാൽ കൂലി അപമാനമാണത്. ഒരു നാലാളുടെ മുന്നിൽ വെച്ച് ഒരാളെ നമ്മൾ അപമാനിക്കണ്ട, ഉപദേശിച്ചാൽ തന്നെ മതി. എങ്കിൽ തന്നെ നമുക്കത് അപമാനമായി തോന്നും, അതുകൊണ്ടാണ് അങ്ങനെ ഉപദേശിക്കരുത് എന്ന് പറയുന്നത്. സ്വകാര്യമായിട്ടാണ് ജനങ്ങളെ ഉപദേശിക്കേണ്ടത്, അപ്പോഴാണ് അവർ നന്നാവുക. അല്ലെങ്കിൽ അവർക്ക് അവരപമാനിക്കലാകും, അപ്പൊ പിന്നെ കോടാനുകോടി മനുഷ്യർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ അള്ളാഹുവിന്റെ നബിമാരുണ്ട്, ജിന്നുകളുണ്ട്, എല്ലാവരും ഒരുമിച്ച് മലക്കുകളുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ഷറിൽ അള്ളാഹു ഒരുവന്റെ പാപങ്ങൾ കാണിച്ചാൽ അതിനേക്കാളും വലിയ വഷളെന്താണ് ഉള്ളത്? അവർ പ്രവർത്തിച്ചതവരത് ഹാദിറായി കാണുകയാണ്. നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. അപ്പോ അതിനേക്കാളും വലിയ അപമാനം എന്താണുള്ളത്? ആ അപമാനം അള്ളാഹു അവന്റെ നബിക്കും മുഅ്മിനുകൾക്കും വരുത്തുകയില്ല. يوم لا يخزي الله النبي والذين آمنوا معه. പിന്നെ അള്ളാഹു അപമാനിക്കുന്ന കൂട്ടരാരാണ്? മുനാഫിക്കുകളാണ്. എന്താണ് മുനാഫിക്കുകൾക്കുണ്ടാകുന്ന അപകടം? അവർ ദുനിയാവിൽ മുഅ്മിനുകളുടെ കൂടെയാണെന്ന് അഭിനയിച്ചവരായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവർ കൂടെയായിരുന്നില്ല. ഖിയാമത്ത് നാളിൽ അതാ മുഅ്മിനുകൾക്ക് അള്ളാഹു പ്രകാശം നൽകും, മുനാഫിക്കുകൾക്കും അള്ളാഹു പ്രകാശം നൽകും. പക്ഷേ നരകത്തിന് മുകളിലൂടെയുള്ള ജിസ്ർ, സിറാത്ത് എന്ന പാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആ പാലത്തിന് അത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, വഴുവഴുപ്പുള്ളതാണ്, അതിന്റെ വശങ്ങളെല്ലാം കൊളുത്തുകളുണ്ട്, അത് കൊളുത്തി പിടിക്കും, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. ആ കൊളുത്തിലൂടെ, ആ പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്, ഒരു കുതിരപ്പുറത്ത് പോകുന്ന ആളുടെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവരുണ്ട്. ഫമഹ്ദൂശുൻ നാജിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ കൊളുത്തുകളുടെ പോറലേറ്റ് രക്ഷപ്പെടുന്നവനുണ്ട്. എന്നാൽ പിന്നിലേക്ക് പിടിച്ചു വിളിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുമുണ്ട്. നഊദു ബില്ലാ. ഈ പാലത്തിന്റെ അരികിൽ അള്ളാഹുവിന്റെ നബിമാർ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവെ രക്ഷപ്പെടുത്തണേ എന്ന് മുഅ്മിനുകൾക്ക് വേണ്ടി. അവിടെ ആണ് അള്ളാഹുവിന്റെ നൂർ പ്രകാശം ഏറ്റവും മുഅ്മിനിന് ആവശ്യം. ആ പ്രകാശം കൊണ്ടാണ് അവൻ കടന്നുപോകുന്നത് സ്വർഗത്തിലേക്ക്. മുനാഫിഖിന് ഈ പ്രകാശം നൽകപ്പെടും, എന്നാൽ അവിടെ വെച്ച് അവന്റെ പ്രകാശം കെട്ടുപോകുന്നതാണ്. അള്ളാഹു സൂറത്തുൽ ഹദീദിൽ അതിനെക്കുറിച്ച് പറഞ്ഞു, ഫദുരിബ ബൈനഹും ബിസൂരിൽ ലഹു ബാബ് ബാത്തിനുഹു ഫീഹി റഹ്മ വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ് യുനാദൂനഹും അലം നകും മഅകും. മുഅ്മിനുകൾക്കും മുനാഫിഖുകൾക്കും ഇടയിൽ അതാ ഒരു മതിൽ, ഒരു ചുമരവിടെ വീഴുന്നതാണ്. അവർ പറയും, മുഅ്മിനുകളെ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? പറഞ്ഞു, അല്ല, നിങ്ങൾ സംശയത്തിലായിരുന്നു, നിങ്ങൾ തർക്കത്തിലായിരുന്നു, നിങ്ങൾ ഇതിൽ വിശ്വസിച്ചിട്ടില്ല. ആ സമയത്താണ് മുഅ്മിനുകൾ ദുആ ചെയ്യുക. ഈ ദുആ അല്ലാഹു പറയുന്നു, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ പ്രകാശം അവരുടെ വലതുഭാഗത്തും മുന്നിലും ഉണ്ടാകും. യഖൂലൂന വ ദുആഅഹും റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ അത്മിം ലനാ നൂറനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു തരണമേ, കെടുത്തി കളയരുതേ. മുനാഫിഖുകൾക്ക് സംഭവിച്ചതുപോലെ വഖ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇമാം മുജാഹിദ്, ദഹാക്, ഹസൻ ബസ്രി തുടങ്ങിയ താബികൾ പറഞ്ഞു, ഹാദാ യഖൂലുഹുൽ മുഅ്മിനൂൻ, ഇത് മുഅ്മിനുകൾ ദുആ ചെയ്യുക. ഹീന യറൗന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ കാണുമ്പോഴാണ്, നൂറൽ മുനാഫിഖീന ഖദ് തുഫ, മുനാഫിക്കുകളുടെ പ്രകാശം കെട്ടുപോയത് അവർ കണ്ടാലാണ് അവർ മുഅ്മിനുകൾ ഇത് ദുആ ചെയ്യുക എന്ന് ഈ താബികൾ റഹിമഹുമുള്ള അവർ പറയുകയുണ്ടായി. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ അതാണ് അവർക്ക് നൽകുന്ന അപമാനം, ഖിസി, ഖിയാമത്തിനാണ് അപമാനം. അല്ലാഹു ആ ഖിസിയിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറയുന്നു അടുത്ത ആയത്തിൽ, യാ അയ്യുഹല്ലദീന, യാ അയ്യുഹൽ നബി, ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നം വബിഅസൽ മസീർ. നമുക്ക് അറിയാവുന്നതുപോലെ സൂറത്തു തഹ്രീം മദനിയായ സൂറത്താണ്, മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും അവർ മദീനയിൽ ചെല്ലുകയും എന്നിട്ട് മദീന ഇസ്ലാമിന്റെ ഭരണമുള്ള, ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യമായി തീരുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഭരണാധികാരിയായി തീരുകയും ചെയ്തപ്പോഴാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭരണാധികാരിയോടും ആ ഭരണാധികാരിക്ക് കീഴിലുള്ള പ്രജകളോടും ആ മുഅ്മിനുകളോടുമുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അങ്ങനെ മനസ്സിലാക്കണം. ഭീകര കക്ഷികൾ, തീവ്രവാദ കക്ഷികൾ, ഐഎസും അതുപോലെയുള്ള വീര്യം കൂടിയതും കുറഞ്ഞതുമായ കക്ഷികളുമൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ആവർത്തിച്ച് ഇതുപോലുള്ള ആയത്തുകൾ നമുക്ക് വിശദീകരിക്കൽ അത്യാവശ്യമാണ്. അള്ളാഹു അവരുടെ ഷറിൽ നിന്ന് മുസ്ലിം ഉമ്മസിനെയും നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. യാ യുഹന്ന നബി, ഓ നബിയെ, ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ, കാഫിറുകളോടും മുനാഫിഖുകളോടും താങ്കൾ പോരാടുക. വഗ്ലുദ് അലൈഹിം, വഗ്ലുദ് അലൈഹിം, അവരോട് ഗില്ലത്ത് കാണിക്കുക, ഗില്ലത്ത് കടുത്ത നിലപാടെടുക്കുക. വമഅവാഹും ജഹന്നം, ദുനിയാവിൽ അവരോട് താങ്കൾ ഇങ്ങനെ പെരുമാറുക. വമഅവാഹും, അവരുടെ പരലോകത്തെ സങ്കേതം ജഹന്നം, ജഹന്നമാകുന്ന നരകമാകുന്നു. ബിസൽ മസീർ, അതെത്ര മോശമായ സങ്കേതമാണ്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, യഖൂലു തആല ആമിറൻ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജിഹാദിൽ കുഫാരി വൽ മുനാഫിഖീൻ, മുനാഫിഖുകളോടും കാഫിറുകളോടുമുള്ള പോരാട്ടം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. ഹാഉലാഇ ബിസ്സിലാഹി വൽ ഖിതാൽ, ഇതിലൊരു കൂട്ടരോട് അഥവാ കുഫാറുകളോട് ആയുധം കൊണ്ടാണ്, യുദ്ധം കൊണ്ടാണ്. വഹാഉലാഇ, മുനാഫിഖുകളോടാകട്ടെ, ബി ഇഖാമത്തിൽ ഹുദൂദി അലൈഹി, അവർക്ക് ഉള്ള ഇസ്ലാമിന്റെ ഹദ്ദുകൾ, ശിക്ഷകൾ, അതുപോലെ അവരോടുള്ള താക്കീതുകൾ നടപ്പിലാക്കി കൊണ്ടുമാൻ. അപ്പൊ നോക്കി, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജിഹാദ് എന്നാൽ എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും യുദ്ധമല്ല എന്ന്. ഈ ആയത്തുകൊണ്ട് തന്നെ വ്യക്തമാണ്, ഈ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുനാഫിക്കുകളോട് ആയുധമെടുത്ത് പോരാടിയിട്ടില്ല. മുനാഫിക്കുകളോട് വ്യക്തമായി മുനാഫിക്കാണ്, ഉള്ളിൽ ഒരു വിശ്വാസമില്ല, ഉള്ളിൽ തനി കാഫിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിവരം അറിയിച്ചു കൊടുത്ത മുനാഫിക്കിനെ പോലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, വാളുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല, ദ്രോഹമല്ല, വാളുകൊണ്ട് ശിക്ഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, കാരണം പുറത്തുള്ളവർ പറയും മുഹമ്മദ് അതാ സ്വന്തം അനുയായികളെ കൊല്ലാൻ തുടങ്ങിയിരിക്കും. അത് ഫിത്നയാണ്, അത് കുഴപ്പമാണ്. അപ്പൊ കുഴപ്പം വലുതുണ്ടാകുമെന്ന് കണ്ടാൽ വലിയ ഒരു കുഴപ്പവും ചെറിയൊരു കുഴപ്പം ഉണ്ടാകുന്ന കണ്ടാൽ ചെറുത് എടുക്കണമെന്നാണ്. അപ്പൊ ഈ ആയത്തുകൊണ്ട് വ്യക്തമാണ്, മുനാഫിക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമെടുത്ത് പോരാടിയിട്ടില്ല. ഇവിടെ അള്ളാഹു കാഫിറുകളോടും മുനാഫിക്കളോടും ആയുധം ജിഹാദ് ചെയ്യാൻ ഈ ആയത്തിൽ പറഞ്ഞതിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, എപ്പോഴും ജിഹാദ് എന്നാൽ ആയുധമെടുക്കലല്ല എന്ന്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഖ്ലു അലൈഹിം, അവരോട് ഗിൽദത്ത് കാണിക്കുക, അവരോട് കണിശമായി പെരുമാറുക. എന്താണ് ഈ കണിശത എന്ന് പറഞ്ഞാൽ, അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅലി റഹിമഹുള്ള അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, യഅമുറുല്ലാഹു തആല നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിജിഹാദിൽ കുഫാരി വൽ മുനാഫിഖീൻ വൽ ഇഗ്ലാദ് അലൈഹിം ഫീ ദാലിക് മുനാഫിക്കളോടും കാഫിറുകളോടും പോരാടാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതിൽ കണിശത പാലിക്കാനും അല്ലാഹു കൽപ്പിച്ചു. വഹാദ ഷാമിലുൽ ജിഹാദീൻ, ഇത് ബാധകമാണ് അവരോടുള്ള പോരാട്ടത്തിൽ. ഏതൊക്കെ പോരാട്ടത്തിൽ? ബിഖാമത്തിൽ ഹുജ്ജത്തി അലൈഹി, അവർക്കെതിരിൽ തെളിവ് സ്ഥാപിക്കുക എന്നതും, അതും ഒരു ജിഹാദാണ്, ഇൽമു കൊണ്ടുള്ള ജിഹാദ്. അതാണ് മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാത്ത, അവർക്ക് ഭരണാധികാരിയോ അവർക്ക് രാജ്യമോ ഇല്ലാത്ത നാടുകളിൽ, നമ്മുടെ നാട് പോലുള്ള നാടുകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ പോരാടേണ്ടത്? ഇൽമു കൊണ്ടാണ് പോരാടേണ്ടത്, കിതാബും സുന്നത്തും കൊണ്ടാണ് പോരാടേണ്ടത്, തെളിവുകൾ കൊണ്ടാണ് പോരാടേണ്ടത്, ആയുധമെടുത്തിട്ടല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മക്കയിൽ 13 വർഷത്തെ മക്ക ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃക. കാരണം മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും അധികാരമില്ലാത്ത, ഭരണമില്ലാത്ത നാടായിരുന്നു. സഹാബത്ത് ആ നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹ, യാസർ റളിയല്ലാഹു അൻഹു പോലെ സഹാബത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരിക്കലും അവിടെ വെച്ച് ആയുധം എടുത്തിട്ടില്ല. കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. അവർക്ക് അവിടെ ഒരു ദൗലയില്ല, ഒരു ഭരണകൂടമോ ഭരണാധികാരിയോ ഇല്ല. ഭരണാധികാരിയാണ് ഭരണകൂടമാണ് എന്നൊക്കെ ആരെങ്കിലും വന്ന് അവകാശപ്പെട്ടാൽ അതുകൊണ്ട് അതാവുകയില്ല. IS ഉണ്ടായപ്പോ അങ്ങനെയാണ് ചെയ്തത്. അവരുടെ ഖലീഫ എന്ന ആള് വന്നിട്ട് ഒരു ദിവസം ഏതോ ഒരു മസ്ജിദിൽ കയറി ആ അവിടുത്തെ ഖതീബിനെ തോക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് അത്ര. എന്നിട്ട് മെമ്പർ മുതലിട്ട് ഇന്ന് മുതൽ അമീറുൽ മുഅ്മിനീൻ മുസ്ലിങ്ങളുടെ ഖലീഫ ആരാണ്? ഞാനാണ് എന്ന് പറഞ്ഞു. ആ വന്നതാണ് പിന്നെ ആളെ കാണാനില്ല. ഇതാണോ മുസ്ലിം മതത്തിന്റെ ഖലീഫ? ഏതാണ് ഇവരുടെ രാജ്യം? ഏതാണ് ഇവരുടെ അതിർത്തി? ആരാണ് ഈ ഖലീഫയെ തെരഞ്ഞെടുത്ത അഹ്ലുൽ ഹല്ലി വൽ അഖദ്? ഈ ഖലീഫയെ തീരുമാനിച്ച അഹ്ലുൽ ഹല്ലി വൽ അഖദ്, അങ്ങനെ ഒരു വകുപ്പുണ്ട് ഇസ്ലാമിൽ. മുസ്ലിമീങ്ങളിലെ ഇൽമും ഫദ്ലും കൊണ്ട് അറിയപ്പെട്ട ആരാണ് ഈ ഖലീഫയെ തീരുമാനിച്ചത്? പോകട്ടെ, ദുനിയാവിൽ ഇൽമും ഫദ്ലും അടുത്തുകൂടെ പോയിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ മുസ്ലിമും ഈ ഭീകര സംഘത്തെ അംഗീകരിച്ചിട്ടില്ല. ഇവരെ പോലെ ഭീകരന്മാരായ വേറെ കുറെ വകുപ്പുകളുണ്ട്, അൽഖായിദ തമ്മിൽ തന്നെ അംഗീകരിച്ചിട്ടില്ല. പിന്നല്ലേ ബാക്കി മുസ്ലിമീങ്ങൾ? ഇതാണോ മുസ്ലിമീങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ? മുസ്ലിമീങ്ങളുടെ ഖലീഫ ഇതാണോ? അപ്പോ ഈ കാര്യം മുസ്ലിം ഉമ്മത്ത് പഠിച്ചു വെച്ചതാണ്. ഭരണാധികാരിക്ക് കീഴിൽ, ഭരണകൂടത്തിന് കീഴിൽ മാത്രമേ യുദ്ധമുള്ളൂ. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇയാള് എന്തുവന്നു എന്ന് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ദൗല ഇതാ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഖലീഫയാണ് മുസ്ലിമീങ്ങൾക്ക് 100 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഖിലാഫത്ത് തിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി ഖലീഫയാണ്. അതുകൊണ്ട് ഖലീഫക്ക് കീഴിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം, ഹിജർ വരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടങ്ങിയത് ഇത് മറികടക്കാൻ വേണ്ടിയാണ്. അത് ദൗലയുമല്ല, അത് ഖലീഫയുമല്ല. അതവരുടെ ദൗലയുമല്ല, അത് ഖലീഫയുമല്ല. അത് ഖവാരിജികളുടെ ഒരു മുളച്ചുപൊങ്ങിയ ഒരു കൊമ്പ് മാത്രം. കൂത്ത അത് മുറിക്കപ്പെട്ടു, മുറിക്കപ്പെടും. ഖവാരിജികൾ എവിടെ പൊങ്ങിയാലും കുറച്ചു കാലം മുറിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇവിടെ പ്രവചനമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ അവർ ദുനിയാവ് സ്ഥാപിക്കുകയില്ല, ദീൻ സ്ഥാപിക്കുകയില്ല. ദുനിയാവ് സ്ഥാപിക്കുകയില്ല, ദീൻ താൽക്കാലികമായ കുമിളകൾ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ വലിയ ഷർറുണ്ടാക്കും. മുസ്ലിം ഉമ്മത്തിന്റെ ദുനിയാവിൽ എല്ലാ സ്ഥലത്തും ലോകത്തെവിടെയാണ് ഇവരുടെ ഷർറ് മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതിരുന്നത്? ശത്രുക്കളെ കൊണ്ട് പോലും ഇല്ലാത്ത ഷർറ് ഇവരെ കൊണ്ട് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുകയും അവരെ അള്ളാഹു നശിപ്പിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇമാം സഅദ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, തെളിവ് സ്ഥാപിക്കുക എന്നതും അതുപോലെ വദഅവതിഹിം ബിൽ മൗഇദതിൽ ഹസന, സദുപദേശം കൊണ്ട് ഉള്ള അവർക്ക് തെളിവ് സ്ഥാപിക്കലും ഏതിന്റെ ഭാഗമാണ്? ഈ ജിഹാദിന്റെ ഭാഗമാണ്. അതാണ് ഏത് സമയത്ത് ഭരണമില്ലാത്ത നാടുകൾ ചെയ്യേണ്ടത്. ബഹ്ലുദ് അലൈഹിം, രൂക്ഷമായി പോയിട്ട് ആരുടെ നദിയും പറയാൻ കഴിയുക? ഒരിക്കലും പറയാൻ കഴിയില്ല. രൂക്ഷത കൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കണമെന്ന് ആരോട് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബന്ധം ചേർക്കലും ബന്ധം ഒഴിവാക്കലും വലാവും ബറാവും എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ആളുകളോടൊക്കെ ഒരു ജാതി മനുഷ്യന്മാർ ഓടിപ്പോകുന്ന രൂപത്തിൽ പെരുമാറുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല. മർശ് ബിൽ മൗഇദത്തിൽ ഹസന, ഏറ്റവും നല്ല ഉപദേശം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജനങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് മുസ്ലിം സൈന്യാധിപന്മാരുടെ പടയോട്ടം കൊണ്ട് ദീനിലേക്ക് കടന്നു വന്നതിനേക്കാളും എത്രയോ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്? അവരുടെ ദാവത്തുകൊണ്ട്, അവർ പഠിച്ചിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ കണക്കുകൾ പറയുന്നത് മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആ കാലത്ത് സ്വീകരിക്കാത്ത ആളുകൾ ഭരണം പോയതിനു ശേഷം അവരേക്ക് വന്നിട്ടുണ്ട്. എന്ത്, ഏത് വാളിട്ടിട്ടാണ് ഇവരൊക്കെ വന്നത്? അല്ല, വാളുകൊണ്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് ആളുകൾ പോകുന്നില്ല. പഠിച്ചവന് 18 നോക്കിയിട്ടും അള്ളാഹു ഉറപ്പിച്ച് നിർത്താൻ തീരുമാനിച്ചവർ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. കാരണം ഈമാൻ അത് ബശാശത്തുൽ ഖൽബ്, അവിടെ തട്ടിയാൽ പിന്നെ തിരിച്ചു പോവുകയില്ല. ഖൽബിന്റെ ഒരു 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 മർമ്മത്തിൽ ഈ ഈമാനിന്റെ മാധുര്യം അങ്ങ് കയറിയാൽ പിന്നെ ഏത് ആശാമെന്ന് നോക്കിയാലും ആന വിളിച്ചാലും നീങ്ങുകയില്ല. അത് അള്ളാഹുവിന്റെ തസ്ബീതാണ്, അള്ളാഹുവിന്റെ ഉറപ്പിച്ചു നിർത്തണം. അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങളെയും അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അള്ളാഹു അഴിച്ചൽ ഇസ്ലാം ഉൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. വബിഇസൽ മസീർ, അതെത്ര മോശമായ സങ്കേതമാണ്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل دخول النار مع الداخلين. الله اذا ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സൂറത്തിൽ തുടക്കത്തിൽ അല്ലാഹു ഗുണദോഷിച്ചു, അല്ലാഹു ശാസിച്ചു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ചിലരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മര്യാദക്ക് നിൽക്കണം, അവിടുത്തെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ തലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ നല്ല മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വഅബ്കാറ, ഈ പറയപ്പെട്ട ഗുണവിശേഷങ്ങളുള്ള മഹദികളെ അല്ലാഹു ആ റസൂലിന് പകരം ഭാര്യമാരായി കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉപദേശിച്ചിട്ട് ഈ സൂറത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് അവർക്കുള്ള നല്ല മാതൃകകൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. നിങ്ങളിതാ ഈ പറയപ്പെട്ട ആളുകളെ പോലെ ആവരുത്, മരിച്ചിനി പറയാൻ പോകുന്നവരെ പോലെ ആകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എത്ര നല്ല ശൈലിയാണ് റബ്ബിന്റെ ശൈലി, എത്ര നല്ല വാക്കാണ് റബ്ബിന്റെ വാക്ക്. അല്ലാഹു അക്ബർ. ദറബല്ലാഹു മസല, അല്ലാഹു ഉദാഹരണം വിവരിക്കുന്നു, അള്ളാഹു ഉദാഹരണം വിവരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കിതാബിന്റെ ശൈലിയാണ് ഉദാഹരണം വിവരിക്കുന്നത്. ഇന്ന അല്ലാഹു ലാ യസ്തഹി അൻ യദ്രിബ മസല മാ ബഊദത ഫമാ ഫൗഖഹ, അള്ളാഹു ലജ്ജിക്കുകയില്ല. ഒരു കൊതുകിനെയാണ് ഉദാഹരണം, അല്ലെങ്കിൽ അതിനേക്കാൾ വിസാരമായതിനെയാണ് ഉദാഹരണം പറയേണ്ടി വന്നാലും അള്ളാഹു പറയും. എപ്പോഴാണ് ആയത്ത് ഇറങ്ങിയത്? അൻകബൂത്, കാഫിറുകളുടെ ദുആ, കാഫിറുകളുടെ ശിർക്കെന്നാൽ എട്ടുകാലിയുടെ വീട് പോലെയാണ് എന്ന് അള്ളാഹു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരുടെ എല്ലാവരും കൂടിയാലും ഒരീച്ചയെ പോലും പടക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ കാഫിറുകൾ ചോദിച്ചു, എന്താണ് ഈ ഖുർആൻ അൻകബൂത്തിനെ കുറിച്ച് പറയുന്നു, എട്ടുകാലിയെ കുറിച്ച് പറയുന്നു, ഈച്ചയെ കുറിച്ച് പറയുന്നു? അപ്പോഴത് അള്ളാഹു പറയുകയാണ്, അള്ളാഹു ലജ്ജിക്കുകയില്ല, വേണ്ടി വന്നാലും ഒരു കൊതുകിനെയാണ് ഉദാഹരണം പറയേണ്ടി വന്നാലും ശരി അള്ളാഹു പറയും. അപ്പൊ ഉദാഹരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാകും. അത് അംസാലു ഫിൽ ഖുർആൻ, ഖുർആനിലെ ഉദാഹരണങ്ങളെ കുറിച്ച് മാത്രം പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ദറബല്ലാഹു മസല, അള്ളാഹു ഉദാഹരണം വിവരിച്ചു. ലില്ലദീന കഫറു, ആർക്കുള്ള മിസാലാണ്? കാഫിറുകൾക്കുള്ള ഉദാഹരണം. ഇംറാഅത നൂഹിൻ വഇംറാഅത ലൂത്ത്, നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ അതിമഹാന്മാരായ രണ്ട് നബിമാരാണ്. അവരുമായുള്ള ഖറാബത്ത്, അവരുമായുള്ള ബന്ധം എത്ര അടുത്ത ബന്ധം! ഒരു മനുഷ്യനോട് ഭാര്യയെക്കാളും അടുത്ത ബന്ധം മറ്റൊരാൾക്കുമില്ല. അയാളുടെ സകല വിവരങ്ങളും അറിയുന്നത് അയാളുടെ ഭാര്യയാണ്. അയാളുമായി ഒരു വിരിപ്പിലാണ് അയാളുടെ ഭാര്യ ഉള്ളത്. അയാളുടെ എല്ലാം ഭാര്യക്കറിയാം. എന്നിട്ടുകൂടി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മവദ്ദത്തും റഹ്മത്തും സ്നേഹവും ബന്ധവും എല്ലാം അവർക്കിടയിലുണ്ടായിട്ടുകൂടി അള്ളാഹു എങ്കിലും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? ഈമാനില്ലായിരുന്നു, കാഫറായി പോയിരുന്നു. അവ നോക്കി നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ രണ്ട് നബിമാരുടെ കൂടെയായിരുന്നു അവർ. കാനച്ച, അവർ രണ്ടുപേരുമായിരുന്നു. തഹ്താബദൈനി, ഞങ്ങളുടെ നമ്മുടെ രണ്ട് അടിമകൾക്ക് കീഴിലായിരുന്നു. തഹ്താബദൈനി, രണ്ട് അടിമകൾക്ക് കീഴിലായിരുന്നു. മിന ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട രണ്ട് അടിമകൾക്ക് കീഴിലായിരുന്നു അവർ, അഥവാ അവരുടെ ഭാര്യമാരായിരുന്നു. എങ്ങനത്തെ അടിമകളാണ്? സാലിഹൈൻ, സാലിഹുകളായ ഒരുപാട് നന്മകൾ ചെയ്ത അള്ളാഹുവിന്റെ നബിമാരായിരുന്നു ഈ രണ്ടുപേർ. പക്ഷേ ഫഖാനതഹുമ, പക്ഷേ ആ ഈ രണ്ട് സ്ത്രീകൾ അവരെ രണ്ടുപേരെയും വഞ്ചിച്ചു. ഫലം യുഹ്നിയ അൻഹുമ മിനല്ലാഹി ശൈഅ, അങ്ങനെ എന്തുണ്ടായി? ഫലം യുഹ്നിയ, ഒട്ടും ഉപകാരപ്പെട്ടില്ല ഈ രണ്ട് നബിമാരും അൻഹുമ ഈ അവരുടെ രണ്ട് ഭാര്യമാർക്ക്. മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് വല്ലതും നേടിക്കൊടുക്കുക, എന്തെങ്കിലും ഒരു ഉപകാരം ഇവർക്ക് നേടിക്കൊടുക്കാൻ ഈ നബിമാർക്ക് സാധിച്ചില്ല. വഖീല, അവരോട് പറയപ്പെട്ടു ഈ രണ്ട് സ്ത്രീകളോട്, ഉദ്ഖുല, നിങ്ങൾ പ്രവേശിക്കൂ, അന്നാറ നരകത്തിൽ, മഅദ്ദാഫിലീൻ, പ്രവേശിക്കുന്നവരുടെ കൂടെ. ഇവർക്ക് അള്ളാഹുവിന്റെ നബിമാരെ രണ്ട് ഭാര്യമാർ, ഇവർക്ക് സെപ്പറേറ്റ് ഒരു വഴി കൊടുക്ക്, നരകത്തിന് പ്രത്യേകം ഒരു മാർഗം, പ്രത്യേകം ഒരു സ്ഥലം. വഖീല ദുഖൂല അന്നാറ മഅദ്ദാഫിലീൻ, അവിടേക്ക് കയറുന്നവരുടെ കൂടെ നിങ്ങളും കയറും എന്ന് പറയപ്പെട്ടു. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കി, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങളിൽ അതിമഹത്തായ പാഠങ്ങൾ നമുക്കുണ്ട്. നോക്കിയതാ, ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്, സുമ്മ ദക്കറൽ മസൽ, അല്ലാഹു ഉദാഹരണം പറഞ്ഞു ഈ ആയത്തിൽ. ഐ നബിയൈനി റസൂലൈനി ഇൻദഹുമ, ഈ രണ്ട് നബിമാർ റസൂലുകളാണ്, അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്, വെറും നബിമാരല്ല. ശ്രദ്ധിക്കുക, റസൂലൈനി ഇൻദഹുമ ഫീ സുഹ്ബതിഹ ലൈല വനഹാറ, ഈ രണ്ട് ഭാര്യമാരെന്ന് പറഞ്ഞാൽ എന്താ, രാവും പകലും വ്യത്യാസമില്ലാതെ ഈ ഭർത്താക്കന്മാരുടെ നബിമാരെ, ഭർത്താക്കന്മാരുടെ കൂടെ ഉണ്ട്. യുആക്കിലൂനഹുമ പരസ്പരം ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ചിരുന്നു. വയുബാജാനിഹിമ ഒന്നിച്ച് കിടക്കുന്നു. വയുആശറാനിഹിമ ഒന്നിച്ച് ജീവിക്കുന്നു. അശദ്ദൽ ഉശറ വലഖ്തിലാത്, ഏറ്റവും ഇതിനേക്കാൾ ഒരു കൂടിക്കലർ വേറെ ഒരു ബന്ധവും തമ്മിലില്ലല്ലോ. ഫഖാനതഹുമ, പക്ഷെ ഇവർ രണ്ടുപേരും ആ രണ്ട് നബിമാരെ വഞ്ചിച്ചു. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഫിൽ ഈമാൻ, ഈമാനിൽ വഞ്ചിച്ചതാണ്, ഈമാൻ സ്വീകരിച്ചില്ല, അല്ലാതെ എന്തർത്ഥമല്ല, വ്യഭിചരിച്ചു എന്നർത്ഥമില്ല. കാരണം അള്ളാഹുവിന്റെ നബിമാരിലെ ഒരാളുടെയും ഭാര്യമാർ വ്യഭിചരിച്ചിട്ടില്ല, കാഫിറുകളായിരുന്നാലും. കാരണം നബിമാരുടെ ഫിറാഷ്, നബിമാരുടെ വിരിപ്പ് അള്ളാഹു സംരക്ഷിച്ചതാണ്, അള്ളാഹു അവരെ അതിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മേവരെയും ആ സംരക്ഷണം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. ولا صدقاهما في الرساله ഈ അവരുടെ പ്രവാചകത്വത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. فلم يزد ذلك كله شيئا ولا دفع عنهما محذورا നബിമാരുടെ കൂടെ ഇത്രയും കൂടിക്കലർന്ന് ജീവിച്ചിട്ടും അവർക്ക് അതൊരു പ്രയോജനവും പരലോകത്ത് ചെയ്തില്ല. فلم يغني عنهما من الله شيئا اي بكفرهما അവർ കാഫിറുകളായിരുന്നത് കാരണത്താൽ നബിമാരിൽ ഈ രണ്ട് നബിമാർ അള്ളാഹുവിൽ നിന്ന് അവർക്ക് യാതൊന്നും നേടിക്കൊടുത്തില്ല. വഖീല, അവരോട് പറയപ്പെട്ടു, ഐലിൽ മർഅതൈ, ഈ രണ്ട് പെണ്ണുങ്ങളോട്, ഉദ്ഖുലന്നാറ മഅദ്ദാഫിലീൻ, നിങ്ങൾ നരകത്തിൽ കയറുന്നവരോട് കൂടെ കയറിക്കോളൂ. എന്നിട്ട് ഇബ്നു കസീർ പ്രത്യേകം പറഞ്ഞു, വലൈസൽ മുറാദ് ഫഖാനതഹുമ, അവർ രണ്ടുപേരും നബിമാരെ വഞ്ചിച്ചു എന്നതിന്റെ ഉദ്ദേശമല്ല, ഫീ ഫാഹിഷ, ഒരു വ്യഭിചാരം ചെയ്തു എന്നല്ല ഉദ്ദേശം, ബൽ ഫിദ്ദീൻ, മറിച്ച് ദീനിൽ വഞ്ചിച്ചു എന്നാണ്. ഫഇന്ന നിസാഅൽ അംബിയാ, ഈ കാരണം നബിമാരുടെ ഭാര്യമാർ, മഅസൂമാതുൻ അനിൽ വുഖൂഇ ഫിൽ ഫാഹിഷ, അവർ വ്യഭിചാരത്തിൽ വീഴുകയില്ല, അല്ലാഹു അവരെ സംരക്ഷിക്കും. ലിഹുർമത്തിൽ അംബിയാ, അത് ആരുടെ ബഹുമാനത്തിന് വേണ്ടിയാണ്? നബിമാരുടെ ഹുർമത്തിന് വേണ്ടിയാണ്. കാരണം ഒരാളുടെ ഭാര്യ അങ്ങനെ അയപ്പുക എന്ന് പറഞ്ഞാൽ അത് ആൾക്ക് അങ്ങേറ്റം ദുനിയാവിൽ വശമാകുന്ന ഒരു കാര്യമാണ്. അസ്സലല്ലാഹു അലാഫിയ. ഈ ചില സലഫുകളുടെ വാക്ക് എന്നിട്ട് ഇബ്നു കസീർ എടുത്തു കൊടുത്തു, അവർ പ്രത്യേകം പറഞ്ഞു, മാ സനത, അവരൊരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. മറിച്ച് അവർ ചെയ്ത വഞ്ചന, നൂഹ് നബിയുടെ ഭാര്യ ജനങ്ങളോട് പോയി പറയാറുണ്ടായിരുന്നു, അന്നഹു മജ്നൂൻ, നൂഹ് മജ്നൂന, ഭ്രാന്താണ്, ജിന്നു ബാധിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ന് ഭാര്യ പോയി പറയാറുണ്ടായിരുന്നു. നഊദുബില്ല. അതുപോലെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബിയുടെ അടുത്ത് മലക്കുകൾ നല്ല ആൺകുട്ടികളുടെ വേഷത്തിൽ വന്നപ്പോ ഇവർ സ്വർഗരതിയുടെ ആളെങ്കിലാണ്, ആ നാട്ടുകാരടുത്ത് പോയി പറഞ്ഞു കൊടുത്തു ഈ സ്ത്രീ. ഇതൊക്കെയാണ് ഇവർ ചെയ്ത വഞ്ചന എന്ന് പറയുന്നത്. നോക്കൂ, ലോകത്ത് അള്ളാഹുവിങ്കൽ ലൂത്ത് നബിയോടും നൂഹ് നബിയോടും ഏറ്റവും ബന്ധമുള്ളത് വലാവുള്ളത് ആർക്കാണ്? മുഅ്മിനുകൾക്കാണ്. ഇതാ അവർക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് ആ നബിമാരുമായി ബന്ധമുണ്ട്. ഈമാനിന്റെ ബന്ധം, ഈമാന്റെ ബന്ധം നമുക്കുണ്ട്. ആരെക്കാൾ? അവരെ കൂടെ താമസിച്ച ഭാര്യമാരെ. അതാണ് ഈമാനിന്റെ വല. കുഫറിന്റെ ബറ, ഒന്നിച്ചാണുണ്ടായത്, ഭാര്യമാരാണ്, അള്ളാഹുവിങ്കിൽ ബന്ധമില്ല, ദൂരത്താണ്. ഇതാണ് യഥാർത്ഥത്തിൽ വല ഉബറ എന്ന് പറഞ്ഞത്. നോക്കൂ. അതുപോലെ വദറബല്ലാഹു മസലൻ, തൊട്ടുടനെ അല്ലാഹു പറയുകയാണ് വദറബല്ലാഹു മസല, അല്ലാഹു ഉദാഹരണം വിവരിക്കുന്നു. ഇതാർക്കുള്ള ഉദാഹരണമാണ്? നല്ല സ്ത്രീകൾക്കുള്ള ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കുള്ള ഉപദേശമാണ് ഇതിലാദ്യം. നമുക്കെല്ലാവർക്കുമുള്ള ഉപദേശമാണ്. അല്ലാഹു ഉദാഹരണം വിവരിക്കുന്നു, ലില്ലദീന ആമനു, മുഅ്മിനുകൾക്ക് ഉദാഹരണം. ഇംറാത ഫിർഔൻ, ആരുടെ ഭാര്യയാണ്? ഫിർഔനിന്റെ ഭാര്യ. നേരത്തെ ഉണ്ടായിരുന്നതാരാണ്? രണ്ട് നബിമാരുടെ ഭാര്യയാണ്. ഇത് അല്ലാഹുവിന്റെ ശത്രുവിന്റെ ഭാര്യയാണ്. പക്ഷേ അവരാകട്ടെ മുഅ്മിനത്തായിരുന്നു. إذ قالت അവർ പറഞ്ഞ സന്ദർഭം, റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ റബ്ബ് ഇബ്നി ലി, എനിക്ക് നീ നിർമ്മിച്ചു തരണം, എനിക്ക് വേണ്ടി നീ നിർമ്മിക്കണേ. ഇൻദക ബൈത, ഇൻദക ബൈത, നിന്റെ അരികിൽ ഒരു ബൈത്ത്, നിന്റെ അരികിൽ ഒരു ബൈത്ത് നീ നിർമ്മിച്ചു തരണം. ഈ ഇത് ആസിയ റളിയല്ലാഹു അൻഹ എന്നായിരുന്നവരുടെ പേര്. അവരിത് ദുആ ചെയ്തത് അവരെ ഫിറാവുൻ കൊല്ലാനായി എന്ന സമയത്താണ്, കൊന്നു കൊല്ലാൻ വന്ന സമയത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇവരുടെ ദുആയിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണ്? അല്ലാഹുവെ, നീ എനിക്കൊരു ബൈത്ത് പണിതു തരണമേ എന്നല്ല, സ്വർഗത്തിൽ എന്നല്ല, റബ്ബിബ്നി ലി ഇൻദക ബൈത, നിന്റെ അരികിൽ ഒരു ഭവനം. അപ്പോ മുഫസ്സിറുകൾ പലരും പറഞ്ഞു, അവരാദ്യം തെരഞ്ഞെടുത്തത് ജാറിനെയാണ്, അയൽവാസിയാണ്, എന്നിട്ടാണ് വീട് തെരഞ്ഞെടുത്തത്. അയൽവാസി എന്നാണ് അവരുടെ അടുത്ത് റബ്ബ്, സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ അരികിൽ. അപ്പൊ റബ്ബിന്റെ അടുപ്പമാണ് അവരാദ്യം ചോദിച്ചത്. അതിനുശേഷമാണ് എന്ത് ബൈത്ത്, ആദ്യം അവർ ജാറിന് ചോദിച്ചു, പിന്നെയാണ് ബൈത്ത് ചോദിച്ചത്. റളിയല്ലാഹു അൻഹ, റബ്ബിബ്നി ലി ഇൻദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ റബ്ബേ, നിന്റെ അരികിൽ നീ എനിക്കൊരു ബൈത്ത് പണിയണമേ. വനജ്ജിനി, നീ എന്നെ രക്ഷിക്കണമേ. മിൻ ഫിർഔന വഅമലി, ഫിറൌനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും. വനജ്ജിനി, നീ എന്നെ രക്ഷിക്കണമേ. മിനൽ ഖൗമി ളാലിമീൻ, ളാലിമുകളായ ഈ ഖൗമിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ എന്ന് അവർ ദുആ ചെയ്തു. ഫഖൗലുഹ, ഇബ്നു കസീർ പറയുകയാണ്, ഫഖൗലുഹ റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ഖാല ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇഖ്താറത്തിൽ ജാറ ഖബ്ല ദാർ, ഇഖ്താറത്തിൽ ജാറ ഖബ്ല ദാർ, ദാറിന് മുമ്പ് ഒരു ജാറിനെയാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ഇവർ ദുആ ചെയ്തത് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഫിറഔൻ കടുത്ത ക്രൂരനായിരുന്നു. അവൻ ബനു ഇസ്രായേലിലെ ആൺമക്കളെ കൊന്നുകളൻ, അർത്ഥർത്ത് കൊല്ലാൻ കൽപ്പിച്ചവനായിരുന്നു. അത്രയും ക്രൂരനായിരുന്നു ഫിറഔൻ. അവൻ പറഞ്ഞു, ഖാലുഖ്തുലു അബ്നാ അല്ലദീന ആമനു മഅഹു വസ്തഹിയു നിസാഉ, അവരിലെ മുഅ്മിനുകളായ പുരുഷന്മാരെ കൊന്നുകളയുക, സ്ത്രീകളെ വിട്ടേക്കൂ എന്ന് പറഞ്ഞവനായിരുന്നു, സ്ത്രീകൾ അവർക്ക് അടിമകളാക്കാൻ. അത്രയും ക്രൂരനായ ഫിറഔൻ അവരെന്തൊക്കെ ചെയ്യും എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. ആ സമയത്ത് പക്ഷേ അവർ ഈമാനിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ അദുവായ ഈ ഫിറൌനിന് കീഴിലായിരുന്നു അവർ എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അകറ്റിയില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സ്വീകരിച്ചു. ഈ ഉമ്മത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം പെണ്ണിന് ഒരു കാഫറിനെ വിവാഹം ചെയ്യാൻ ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് ചില വളരെ ന്യൂനപക്ഷമാണെങ്കിൽ കൂടി ചില ആളുകൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ന്യൂനപക്ഷമാണെങ്കിൽ കൂടി അള്ളാഹു ഇമ്മത്തിനെ കാത്തിരക്ഷകുമാറാകട്ടെ. അതിനേക്കാൾ വലിയ ഫസാദ് എന്താണുള്ളത്? അതിനേക്കാൾ വലിയ വൃത്തികേട് എന്താണുള്ളത്? ഒരു പെണ്ണ് മുസ്ലിമായ പെണ്ണ് മുസ്ലിം അല്ലാത്തവർ വിവാഹം ചെയ്യുമ്പോൾ അഹ്ലുൽ കിതാബിനെ കൂടി പാടില്ല. യഹൂദിയോ നസ്റാനിയോ ആകട്ടെ, ഒരു പുരുഷനെ മുസ്ലിമായ ഒരു പെണ്ണിന് വിവാഹം ചെയ്യാൻ പാടില്ല. അവൻ യഹൂദിയും നസ്റാനിയുമായാൽ പോലും നേരെ തിരിച്ച് അള്ളാഹു അനുവദിച്ചതാണ് ചില നിബന്ധനകളോടെ. ആരെ? യഹൂദിയോ നസ്റാനിയായ സ്ത്രീയെ മുസ്ലിമായ പുരുഷന് വിവാഹം ചെയ്യാൻ അള്ളാഹു ചില നിബന്ധനകളോട് അനുവദിച്ചിട്ടുണ്ട്. അവരവരുടെ ദീനിലായിരിക്കെ തന്നെ, മുസ്ലിമാകാതെ തന്നെ. അള്ളാഹുവിന്റെ കിതാബ് സൂറത്തുന്ന ഇതിൽ അള്ളാഹു പറഞ്ഞതാണ്, ചില നിബന്ധനകളുണ്ട്. അവര് ഫാഹിഷത്തിന്റെ ആളാകാൻ പാടില്ല, വ്യഭിചാരിണിയോ അങ്ങനത്തെ പെണ്ണാകാൻ പാടില്ല. അതുപോലെ ഇസ്ലാമിക കുടുംബജീവിതം അവൻ പാലിക്കാമെന്ന് അവന് ഉറപ്പ് വേണം, ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ കാര്യം ഒക്കെ ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. رسول الله صلى الله عليه وسلم പറയുകയുണ്ടായി افضل كمل من الرجال كثير. ابو موسى الاشعري رضي الله عنه رواته اذا متفق عليها حديثا كمل من الرجال كثير പുരുഷന്മാരിൽ നിന്ന് കമാൽ ആയവർ എന്ന് പറഞ്ഞാൽ പൂർണ്ണത നേടിയവർ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ഒരുപാട് ഖൈർ കൊണ്ടും പൂർണ്ണത നേടിയവർ ഒരുപാടുണ്ട്. വലം യഖ്മുൽ മിനൽ നിസാ എന്നാൽ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ പൂർണ്ണത നേടിയവർ കുറച്ചുപേർ മാത്രമാണ്. ആരൊക്കെയാണ്? ഇല്ല ആസിയ ഇമ്രാഅത്തു ഫിർഔൻ, ഒന്നാരാണ്? ഫിർഔനിന്റെ ഭാര്യ ആസിയ, ഫിർഔനിന്റെ ഭാര്യ ആസിയ. രണ്ട്, ഉമറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ ആസി മറിയം, ഉമ്മു ഈസ. അതുപോലെ ഖദീജ ബിൻത് ഖുവൈലിദ്, പിന്നെ ആരാണ്? ഖദീജ ബിൻത് ഖുവൈലിദ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ഫദ്ല ആയിഷത അലാ നിസാ, സ്ത്രീകൾക്ക് മുകളിൽ ആയിഷയുടെ ഫദ്ല് കഫദ്ലി സരീദ് അലാ സായിരി ത്താം, ബാക്കിയുള്ള ഭക്ഷണത്തിനേക്കാളും സരീദിനുള്ള ഫദ്ല. സരീദ് എന്നാൽ അറബികൾക്ക് വളരെ ഇഷ്ടമുള്ള, ഉണ്ടാക്കാൻ എളുപ്പവും എന്നാൽ കഴിക്കാൻ വളരെ രുചിയുമുള്ള ഭക്ഷണമാണത്. ഖുബ്സും ലഹ്മും മാംസവും അതുപോലെ പത്തിരിയും ഒക്കെ കൂട്ടിയ, അതുപോലെ മാംസത്തിന്റെ സൂപ്പുണ്ടല്ലോ അതിന്റെ കറി, ഇതൊക്കെ കൂട്ടിയ ഭക്ഷണമാണ് സരീദ്. അപ്പൊ ഒരുപാട് ഖൈർ ചേർന്നിട്ടുള്ള ഭക്ഷണമാണത്. എന്നതുപോലെ താമും ഷറാബുമാണ് എന്നതാണ് ആയിഷയുടെ ഫദൽ ബാക്കിയുള്ള സ്ത്രീകളെക്കാളും. റളിയല്ലാഹു അൻഹ അവരുടെ ഇൽമ കൊണ്ടും അതുപോലെ അവരുടെ മഹത്തായ ഇടപെടലുകൾ കൊണ്ടും ബാക്കിയുള്ള സ്ത്രീകളെക്കാളും ഫദൽ അവർക്കുണ്ട്. അപ്പൊ സ്ത്രീകളിൽ കമാൽ നേടിയവർ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരാണ് ആസിയയും അതുപോലെ മറിയവും ഖദീജയും റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അള്ളാഹു പറയുന്നു, ഒമറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി, അള്ളാഹു കാഫിറുകൾക്ക് ഉദാഹരണമായി രണ്ട് സ്ത്രീകളെ പറഞ്ഞു ഒരായത്തിൽ. മുഅ്മിനുകൾക്ക് ഉദാഹരണമായി രണ്ട് സ്ത്രീകളെ പറയുന്നു രണ്ട് ആയത്തുകളിൽ. ഒമറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, ഒമറിയം മറിയമും നമുക്ക് പേര് ഖുർആനിൽ ആകെ പറഞ്ഞതാണ് മറിയമിന്റെ മാത്രം. ഒരൊറ്റ സ്ത്രീയുടെ പേരാണ് ഖുർആനിലുള്ളൂ, അതാരുടെ പേരാണ്? മറിയമിന്റെ പേരാണ്, റളിയല്ലാഹു അൻഹ. ചില ആളുകൾ പറയാറുണ്ട് അല്ലാഹു ആലം, അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പേരിന് പോലും എന്തുണ്ട്? ഒരാകർഷണീയതയുണ്ട്, ഒരാകർഷണീയത സ്ത്രീകളുടെ പേരിന് പോലുമുണ്ട്. അതിനാണ് ചില ആളുകൾ പറയാറുണ്ട്, ചില അറബികൾ കുട്ടികളോട് ഉപ്പാന്റെ പേര് പാപ്പാന്റെ പേര് ചോദിച്ചാൽ പറയും, ഉമ്മാന്റെ പേര് ചെറിയ ശിക്ഷിക്കും ചോദിക്കണ്ടാവുന്നത്. കാരണം എന്താ? അവരുടെ പേരിൽ പോലും ഒരാകർഷണീയത ഉണ്ട്. അല്ലാഹു തആല ആലം, അല്ലാഹുവിന്റെ കിതാബിൽ ഒരൊറ്റ സ്ത്രീയുടെ പേരുണ്ട്, ആരുടെ പേരാണ്? മറിയം. എത്രയോ സ്ത്രീകളുടെ പേര് അല്ലാഹു പറഞ്ഞില്ല, പിന്നെ എങ്ങനെയാ പറയാ? ഇതാ തൊട്ടുമുമ്പോൾ ആയത്തിൽ പറഞ്ഞതുപോലെ ضرب الله مثلا للذين آمنوا امرأة فرعون, ഫിറാവുന്റെ ഭാര്യ. അതുപോലെ അത് അബൂലഹബിന്റെ ഭാര്യയെ കുറിച്ച് ഒമ്രഅതുഹു, അബൂലഹബിന്റെ പേര് പറഞ്ഞു, ഭാര്യയുടെ പേരുണ്ടോ? ഇല്ല. ഒമ്രഅതുഹു അവന്റെ ഭാര്യയും. ഇത് ഖാലത് ഇമ്രാഅത്തു ഇമ്രാന, ഇമ്രാനിന്റെ ഭാര്യ ദുആ ചെയ്തപ്പോൾ ഇമ്രാന്റെ ഭാര്യയുടെ ദുആവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേരുണ്ടോ? പേരില്ല. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അവിടുന്ന് സൈനബിനെ വിവാഹം ചെയ്യുന്നതും തലാഖിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സെയ്ദിന്റെ പേര് പറഞ്ഞു, പക്ഷേ സൈനബിന്റെ പേര് പറഞ്ഞു പറഞ്ഞില്ല. അതുപോലെ നോക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അന്ത വസൗജുക ആദം, അന്ത വസൗജുക ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ കയറു ഹവ എന്ന് പറഞ്ഞോ? ഹദീസിൽ വന്നിട്ടുണ്ട് ഹവ, പക്ഷെ ഖുർആൻ അല്ല പറഞ്ഞിട്ടില്ല. ഇതാ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط, നൂഹിന്റെ ഭാര്യ ലൂത്തിന്റെ ഭാര്യ, പേരുണ്ടോ? പേരില്ല. ഇങ്ങനെ എമ്പാടും 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 ഉദാഹരണങ്ങൾ. ഇമ്രാഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശല്യം ചെയ്ത ആ സ്ത്രീയുടെ പേര്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വംറഅതുഹു ഖായിമത്തുൻ, മലക്ക് വന്നിട്ട് മക്കള് മകനുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ അജൂസായ കിഴവിയാണോ പ്രസവിക്കാൻ പോകുന്നത് എന്നവർ അത്ഭുതം കൊണ്ടു. പേരില്ല, പേരില്ലല്ലോ. അല്ലാഹു പക്ഷെ മറിയമ്മിന്റെ പേരുണ്ട്. ആ പേര് പറയണം, ആ പേര് പറയണം. ആ പറഞ്ഞ സ്ത്രീയാകട്ടെ ഒരൊറ്റ പുരുഷനെ അവരെ തൊട്ടിട്ടുമില്ല. ആ സ്ത്രീയാകട്ടെ അത് എന്താണ്, ഒരു പുരുഷനും അവർ പറഞ്ഞിട്ടുള്ളത് പോലെ വലം യംസ സ്നീ ബഷാർ, എന്നെ ഒരു അന്യ പുരുഷൻ തൊട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സ്ത്രീയുമാണ്. അപ്പൊ അവരുടെ പേരാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന് അവന്റെ ഹിക്മത്ത് അപാരമാണ്. അതുപോലെ ഐസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞപ്പോഴാണ് ആരുടെ പേര് പറഞ്ഞത്, അധികവും ഉമ്മാന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ഐസ ഇബ്നു മറിയം, ഐസ ഇബ്നു മറിയം, അത് യഹൂദികൾക്കുള്ള മറുപടിയാണ്. മറിയം ആകട്ടെ ഒരു അവരുടെ സ്ഥാനം വളരെ മഹത്തരമാണ്. മുസ്ലിമീങ്ങളുടെയും യഹൂദികളുടെയും നസറാനികളുടെയും ഒക്കെ അഖീദയെ വളരെയധികം ബാധിച്ചിരിക്കുന്നു. ആരുടെ അഖീദ? മറിയമിനെ കുറിച്ചുള്ള അഖീദ കൊണ്ട് നമ്മളും നസറാനികളും യഹൂദികളൊക്കെ വേർതിരിയുന്നു. അങ്ങനെയുള്ള സ്ത്രീയാണ് അവർ. അവരെ കുറിച്ചുള്ള അഖീദയിൽ നമ്മളും യഹൂദികളും നസറാനികളും വേർതിരിയുന്നു. അവര് സാധാരണക്കാരിയായ ഒരു സ്ത്രീയല്ല. മുസ്തഫാക്കി ആലാ നിശാഇൽ ആലമീൻ, ലോക സ്ത്രീകളിൽ അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ സ്ത്രീയാണ്. മറിയം ഇബ്നു ഇമ്രാൻ അല്ലതി, ഇമ്രാന്റെ മകളായ മറിയമിനെയും അല്ലാഹു ഉദാഹരണമായി, മുഅ്മിനുകൾക്ക് ഉദാഹരണമായി വിവരിക്കുന്നു. അല്ലതി അഹ്സനത് ഫർജഹ, അവരുടെ ഫർജ്, അവരുടെ ലൈംഗിക അവയവം അഹ്സനത്, അവർ സൂക്ഷിച്ചു സംരക്ഷിച്ചു. ഫനഫഖ്ന ഫീഹി, അപ്പോൾ നാം അതിൽ ഊതി, അഥവാ ജിബ്രീലിനെ കൊണ്ട് ഊതി, മിർ റൂഹിന, നമ്മുടെ റൂഹിൽ നിന്ന് അല്ലാഹു ഒരു റൂഹ് ഇട്ടുകൊടുത്തു അവരുടെ ഗർഭാശയത്തിലേക്ക്. വസദ്ദഖത്, അവർ സത്യപ്പെടുത്തി. ബികലിമാതി റബ്ബിഹ, അവരുടെ റബ്ബിന്റെ കലിമത്തുകളെ, അവന്റെ വാക്കുകളെ. വഖുതുബിഹി, അവന്റെ കിതാബുകളെയും അവർ സത്യപ്പെടുത്തി വിശ്വസിച്ചു. വകാനത്, അവരായിരുന്നു മിനൽ ഖാനിതീൻ, ഖാനിത്തുകളുടെ കൂട്ടത്തിൽ, അല്ലാഹുവിന് കീഴ്പ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരുന്നു മറിയം. നോക്ക് ഈ ആയത്തിൽ ഇത് അവസാനം പറയാനുള്ള മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലെ ഭാര്യമാരായിരിക്കും ആസിയയും മറിയവും എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സഹിഹല്ല, ഒരു ഹദീസും ആ വിഷയത്തിൽ സഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഇവിടെ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിരിക്കും മറിയവും ആസിയയും എന്ന് പറയുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സഹിഹല്ല. അപ്പൊ നമുക്കങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. പക്ഷെ അള്ളാഹുവിന്റെ കിതാബിൽ ഇബ്നു കസീറൊക്കെ പറയുന്നത് അതിന് സൂചനയുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ കിതാബിൽ അതിന് സൂചനയുണ്ട്. കാരണം ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞല്ലോ നബിയുടെ ഭാര്യമാരോട്, സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഭാര്യമാരെ കൊടുക്കും. അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം പറഞ്ഞെന്താ, സയ്യിബാതി വ അബ്കാറ, സയ്യിബാതി വ അബ്കാറ, മുമ്പ് വിവാഹിതരായിരുന്നവരും വിവാഹിതരെ അല്ലാതിരുന്നവരും. എന്നിട്ട് ഇപ്പോൾ ആ സൂറത്തിന്റെ അവസാനം റബ്ബ് അവസാനിപ്പിച്ചതാകട്ടെ ഇതിന് സമാനമായ രണ്ട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടും കൂടിയാണ്. ഒന്ന് സയ്യിബ്, ആസിയ സയ്യിബായിരുന്നു, ബിഖ്റാമിന്റെ ഭാര്യയായിരുന്നു. മറിയം ആകട്ടെ ബിഖ്റായിരുന്നു. അപ്പോ അല്ലാഹു തആല അതിന് സൂചനകൾ അല്ലാഹുവിന്റെ കിതാബിൽ ഉണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഒരു തെളിവുള്ളതുപോലെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ കിതാബിൽ അത് സൂചനയുണ്ട് എന്നതിൽ സംശയമില്ല. വല്ലാഹു തആല ആലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.